نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار மாலிக் இப்னு தீனார் ரஹிமஹுல்லாஹ் அத்தேஹம் பரையாருண்டாயிருந்து அல்லாஹு சுப்ஹானஹு வ தஆல ஒரு மனுஷன் ஈமான் நல்கியால் ഈമാനിലേക്ക് തൗഫീഖ് നൽകിയാൽ പിന്നീട് ഈമാൻ ലഭിച്ചിട്ടുള്ള മുഅ്മിനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തന്റെ ഈമാനിനെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ വിവരിക്കുന്നിടത്താണ് ഈ കാര്യം എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. ഖാല മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറഞ്ഞു, അൽ ഈമാനു യബ്ദു ഫിൽ ഖൽബി ളഈഫൻ ളഈല കൽ ബഖ്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ പ്രത്യക്ഷപ്പെടുന്നത് വളരെ ദുർബലമായി വളരെ നേർത്തതായിട്ടാണ് ആദ്യം അത് ഉള്ളിലേക്ക് കടക്കുക. കൽബക്കുല, അതിനെ ഉദാഹരിക്കാവുന്നത് ചെറിയ ചെടികളോടാണ്. ചെറിയ ഇലകൾ, ബക്കലത്ത് എന്ന് പറഞ്ഞ ചീര പോലുള്ള ചെറിയ ഒരു ഒരു വിത്ത് മുളച്ചു വരുന്ന ചെറിയ ചെടികളോടാണ്. അതുപോലെയാണ് ഈമാൻ ഒരു മനസ്സിൽ, ഒരു ഹൃദയത്തിലേക്ക് കടക്കുക, ഒരു ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുക. ഫഇൻ സാഹിബുഹു തആഹദഹു ഫസഖാഹു ബിൽ ഉലൂമിൻ നാഫിഅതി വൽ അഅ്മാലി സ്വാലിഹ വഅമാത അൻഹു ദഗൽ വമാ യദ്ഉഫുഹു വമാ യദ്ഉഫുഹു വയുഹിനു ഔശക അൻ യംനുവ ഔ യസ്ദാദ വയസീറ ലഹു അസ്ലുൻ വഫുറൂഉൻ വസമറ. അങ്ങനെ ചെറിയ ഒരു നാമ്പിട്ട് ഹൃദയത്തിലേക്ക് വെളിവായി വരുന്ന, മുളച്ചു വരുന്ന ആ ഈമാനിനെ, അത് ഹൃദയത്തിൽ വന്നിട്ടുള്ള ഒരാൾ, ഫഇൻ സാഹിബുഹു, ആ ഈമാൻ ലഭിച്ചിട്ടുള്ള വ്യക്തി, തആഹദഹു, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സംരക്ഷിക്കുന്നതിന് ശ്രമിച്ചാൽ, അതിനെ തആഹുദ് ചെയ്യാൻ തുടങ്ങിയാൽ, അതിനെ നോക്കി വളർത്താൻ തുടങ്ങി, എന്നിട്ട് അതിന് വെള്ളമൊഴിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ഈമാനിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത്? ഈമാനിനെ വളർത്തുന്നത് എന്താണ്? ഈമാനിന് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ബിൽ ഉലൂമിൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമുകൾ കൊണ്ടാണ്. വൽ അഅ്മാലിസ് സ്വാലിഹ, സ്വാലിഹത്തായ അമലുകളാണ് അതിനുള്ള വളം. ഉലൂമുൻ നാഫിഅത്താണ് അതിനുള്ള വെള്ളം. വഅമാത അൻഹു ദഗൽ, മാത്രമല്ല ഒരു ചെടി, ഒരു വൃക്ഷം നമ്മൾ നട്ടുകഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ദഗലുകൾ നീക്കുക. ദഗലുകൾ എന്ന് പറഞ്ഞാൽ കളകൾ എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നതല്ലാത്ത വേറുള്ള ഈ കൃഷിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചെടികൾ അതിന്റെ ചുറ്റും വളർന്നു വരും, അതിനൊക്കെ നീക്കിക്കൊടുക്കണം. അതാണ് അമാസ അൻഹുദ്ദഖൽ. വമയുദ്ഇഫുഹു വയുഹിനു, ഈ വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് ദുർബലപ്പെടുത്തുന്ന, വളർച്ചയെ ദുർബലപ്പെടുത്തുന്ന, അതിനെ ഇല്ലാതാക്കി കളയുന്ന, ഇതിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ചില ചെടികൾ ചുറ്റുഭാഗത്തും ഉണ്ടാകും, ചില കളകൾ, അതിനൊക്കെ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ ഔഷക അന്യൻ മുവ ഔയദ്, ആ ഈമാനിന്റെ ചെടി, ഈമാനിന്റെ വൃക്ഷം വളർന്നു വലുതാകാൻ തുടങ്ങും. വയസീറ ലഹു അസ്ലുൻ വഫുറു വസമറ, അതിന് വേര് ശരിക്ക് ഉറക്കും, അതിന് ശാഖകൾ വളരും. വസമറ, അതിന് ഫലങ്ങൾ ഉണ്ടാകും. വളല്ല ഇലാ മാലായ സനാഹ, അത് വലിയ വടവൃക്ഷമായി അങ്ങേയറ്റം വലുതായി അത് വളർന്നുകൊണ്ടേയിരിക്കും. ഹത്ത യസീറ അംസാലൽ ജിബാൽ, പർവ്വതം കണക്ക് വലിയ വടവൃക്ഷമായി മാറും. നല്ല ഉറച്ച, വേരുറച്ച, ശാഖകളുള്ള, ഫലങ്ങളുള്ള വൃക്ഷമായി മാറും ആ ഈമാൻ. വഇൻ സാഹിബഹു അഹ്മല, ഈമാൻ ലഭിച്ചിട്ടൊരാൾ, ഈമാൻ ലഭിച്ചിട്ടുള്ള അയാൾ അതിനെ ഇഹ്മാൽ ചെയ്തു, ഈമാനിൽ കയറി, പിന്നെ അതൊരു വലിയ ഗൗനിക്കുന്നൊന്നുമില്ല, അശ്രദ്ധമാക്കി അങ്ങനെ നടന്നു. വലം യതആഹദുഹു, അതിന് കൃത്യമായി കൊടുക്കേണ്ട പരിപോഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജാഅഹു അൻസുൻ ഫനതഫത്ഹാ, അതൊരു ചെറിയ ഒരു കാറ്റടിച്ച് വീശിയാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വന്ന് അതിന്റെ മേലെ കൂടി പോയാൽ അതിനെ അങ്ങട്ട് പറിച്ചു പോവും. ഔസബിയുൻ ഫദഹബ ബിഹാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി വന്നാൽ അതിനോട് പറിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഏതൊരു കുട്ടിക്കും അത് പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഫദഹബ ബിഹാ വഅക്സറ അലൈഹ ദഗൽ ഫഅദഅഫഹാ, അതിന്റെ ചുറ്റും എല്ലാ കളകളും വന്ന്, എല്ലാ അതിനെ നശിപ്പിക്കുന്ന എല്ലാ കീടങ്ങളും കളകളും വന്ന് അതിന്റെ ചുറ്റും കൂടും, അതിനെ ദുർബലപ്പെടുത്തി കളയും. ഔ അഹ്ലക്കഹ, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയും. ഔ ഐബസഹ, അല്ലെങ്കിൽ അതിനെ ഉണക്കിക്കളയും. കദാലിക്കൽ ഈമാൻ, ഇതാണ് ഈമാനിന്റെ ഉപമ. ഇത് മാലിക് ഇബ്നു ദീനാർ റഹ്മഹുള്ളക്ക് ഇത് കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു മുഅ്മിനിന്റെ ഉപമ വിശദീകരിച്ചിട്ടുള്ളത് ഒരു നഖലത്തിനോടാണ്, ഒരു ഈന്തപ്പന വൃക്ഷത്തോടാണ്. അത് മുളയിട്ട് വളരുന്നത്, ഒരു ഈന്തപ്പനയുടെ കുരുവിൽ നിന്നത് മുളയിട്ട് വരുന്നത് വളരെ നേർത്തതായിട്ടാണ്. ഈമാൻ അതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വളരെ നേർത്ത, വളരെ നേർത്ത ഒരു ചെടിയായിട്ടാണ് അത് മുളയിട്ട് വരിക. അതിനെ ഒരാൾ സംരക്ഷിക്കേണ്ട മുറപ്രകാരം സംരക്ഷിച്ച്, അതിന് കൊടുക്കേണ്ട വെള്ളവും വളവും കൊടുത്ത്, അതിനെ നന്നായി നോക്കി നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അതിനെ വളർത്താനുള്ളത് എന്താണ്? അൽ ഉലൂമുൻ നാഫിഅ വൽ അഅ്മാലു സ്വാലിഹ, ഉപകാരമുള്ള ഇൽമ്, ഉപകാരപ്രദമായ അറിവുകൾ, സ്വാലിഹത്തായ അമലുകൾ. അൽ ഉലൂമു വൽ അഅ്മാൽ എന്ന് പറയുന്നതിന് പകരം അൽ ഉലൂമുൻ നാഫിഅ വൽ അഅ്മാലു സ്വാലിഹ എന്നിങ്ങനെ രണ്ട് കൈത് വെച്ച് പറഞ്ഞു. എന്തുകൊണ്ട്? ഇൽമിൽ രണ്ട് തരം ഇൽമുകളുണ്ട്. അല്ലാമ ഇബ്നു റജബ് റഹിമഹുള്ള വിശദീകരിച്ചതുപോലെ അള്ളാന്റെ കിതാബിലും റസൂലുള്ളാന്റെ സുന്നത്തിലും ഇൽമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതിന്റെ വിശദാംശം വേർതിരിച്ച് പഠിച്ചാൽ ഇൽമ് രണ്ട് തരമാണ് എന്ന് കാണാൻ സാധിക്കും. അൽ ഇൽമു നാഫിഉ വൽ ഇൽമു ഗൈറു നാഫിഉ, അങ്ങനെ ഒരു തഖ്സീമുണ്ട്. ഉപകാരമുള്ള അറിവ്, ഉപകാരമില്ലാത്ത അറിവ്. മൂന്നാമതൊരു തഖ്സീം കൂടിയുണ്ട്, അൽ ഇൽമുൻ ബാർ, ഉപദ്രവിക്കുന്ന അറിവ്. ഉപദ്രവമുള്ള അറിവിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞത്. അവര് ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അവര് പഠിച്ചത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. അങ്ങനെ അവരിൽ നിന്ന് അവരിൽ നിന്ന് ആ ആളുകൾ പഠിച്ചത് മാ യദുറുഹും ولا ينفعهم فيتعلمون منهما ما يضرهم ولا ينفعهم. അവരിൽ നിന്ന് ആ ആളുകൾ പഠിച്ചു മാ യദുറുഹും അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് വമാ യൻഫഉഹും അവർക്ക് ഉപകാരം ഉണ്ടാക്കാത്തത്. ജനങ്ങൾ പഠിക്കുന്ന അറിവുകളുടെ കൂട്ടത്തിൽ അറിവ് എന്ന് കരുതുന്നതിന്റെ കൂട്ടത്തിൽ ഉപകാരമില്ലാത്തതും ഉപദ്രവം ഉണ്ടാക്കുന്നതുമുണ്ട്. നമ്മുടെ പരലോകത്തിന്റെ കാര്യത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഒരറിവ് അത് പഠിക്കാൻ പാടില്ല. ഇനി മറ്റൊന്നുണ്ട്, ഉപകാരമുണ്ടാക്കില്ല എന്നാൽ ഉപദ്രവമുണ്ടാക്കില്ല. ഇതാണ് രണ്ടാമത്തേത്. ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഉപകാരമുള്ള ഇൽമിന് തൗഫീഖ് നൽകാനാണ്. കാരണം ഈമാൻ അവന്റെ ഹൃദയത്തിൽ കയറിയാൽ ഉപകാരമുള്ള ഇൽമ് കൊണ്ടാണ് പിന്നീട് അതിനെ വളർത്തേണ്ടത്. ഉപകാരമില്ലാത്ത ഇൽമ് അതിലേക്ക് ചെന്നാൽ ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ഉപദ്രവം ഉണ്ടാക്കും കുറെ അധികമായി കഴിഞ്ഞാൽ. ഏതുപോലെ ഒരു വൃക്ഷത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ ചുറ്റുഭാഗത്ത് ഉപദ്രവം ഉപകാരമില്ലാത്ത വേറെന്തെങ്കിലും വളർന്നു വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഇതിന് കൊടുക്കേണ്ട വെള്ളം അത് വലിച്ചെടുക്കുമല്ലോ, ഇതിന് കിട്ടേണ്ട വളം അതും കൂടി വലിച്ചെടുക്കുമല്ലോ, അത് അതിന്റെ ഉപദ്രവമാണ്. ആ നേരെ ആ ചെടി നമ്മൾ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ഇത് അതിന്റെ ഒരു ഉപകാരം കുറച്ചു കളയുന്ന ഒന്നാണ്. ആ നിലക്കാണ് നമ്മൾ ആ കളകൾ പറിച്ചു കളയാം. ഈമാനിന്റെ ചുറ്റും കടന്നു വരുന്ന ചില കളകളുണ്ട്, അതിനെ പറിച്ചു കളയണം. എന്നിട്ട് അവിടെ ആ ഭാഗത്ത് ഒരു മുന്നാഫിയത്ത് കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കണം. ഉപകാരമുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഇൽമ് തന്നെ രണ്ട് ഖിസ്മായിട്ട് ഇബ്നു റജബ് റഹ്മഹുള്ള ഫളിൽ മുസ്തലഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഉപകാരമുള്ള ഇൽമ് എന്ന് പറയുന്നത് രണ്ടായി തിരിയും. ഒന്ന്, ആ ഇൽമ് ഉപകാരമുള്ളതാണ്. ഖാല അല്ലാഹ് ഖാല റസൂലുഹു ഖാല സ്വഹാബി, ഇതാണ് ഇൽമുൻ നാഫി. പക്ഷെ അതിന്റെ ആൾക്കത് ഉപകരിക്കുന്നത് എപ്പോഴാണ്? പഠിച്ചിട്ടുണ്ട്, ബുഖാരി ഹഫ്ളുണ്ട് എന്നല്ല, ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും ഇമാം മാലിക്കിന്റെ മുവത്തയും ഇമാം അഹ്മദിന്റെ മുസ്നദും അതൊക്കെ ഹഫ്ളുണ്ട്, കുത്തുബു ഹിഫ്ളാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹിഫ്ളാക്കിയതിൽ നിന്ന് അയാളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അതുകൊണ്ട് അമൽ ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് വേറൊന്നാണ് ചെയ്യാൻ. ആ ഇൽമ അയാൾക്ക് ഉപകരിച്ചോ? അയാൾക്ക് ഉപകരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ കാണാം ഖുർആനെ ഹിഫ്ളുള്ള ധാരാളമാണ്. ഖുർആനിലെ ആയത്തുകൾ അവർക്ക് വല്ല ഹൃദയത്തിലേക്കും ഇറങ്ങിയോ? ഇറങ്ങിയിട്ടില്ല. അവർ ചെയ്യുന്നത് ഖുർആനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. ആ ഖുർആനിന്റെ ഇൽമ് അവർക്ക് ഉപകരിച്ചോ? ഉപകരിച്ചിട്ടില്ല. വേറെ കുറെ ആളുകളെ നമുക്ക് കാണാം, അവര് സമൂഹത്തിൽ ദഅവത്ത് ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്, ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, ജനങ്ങളോട് തർക്കിക്കാനും ജനങ്ങളോട് വാദപ്രതിവാദം നടത്താനും അതിനൊക്കെ വേണ്ടിയിട്ട് ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അവനവന്റെ ജീവിതത്തിലേക്ക് വരുന്ന അവനവൻ അമല് ചെയ്യുന്ന കാര്യത്തിനോ അതത് ഉപകരിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു പക്ഷേ ഈ ഇൽമ് നാഫിയായ ഇൽമ് തന്നെയാണ്, പക്ഷെ അതിന്റെ സാഹിബിന് അതിന്റെ ആൾക്ക് അത് ഉപകരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാൻ കൊണ്ട് തൗഫീഖ് നൽകിയാൽ, ഈമാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. അല്ലാഹ് ഇറക്കിക്കൊടുക്കുന്നതാണ്, അല്ലാഹ് ഇട്ടുകൊടുക്കുന്നതാണ് ഹൃദയത്തിലേക്ക് ഈമാൻ. അത് ലഭിച്ചാൽ, അതിന് തൗഫീഖ് കിട്ടിയാൽ, പിന്നെ വേണ്ടത് വിലമതിക്കുന്ന ഒന്ന് കിട്ടിയാൽ, വിലയുള്ള ഒന്ന് കിട്ടിയാൽ എന്തു ചെയ്യണം? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ ഈ ഇൽമിന്റെ ഈമാനിന്റെ വില എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ. മൻ ഖാഫ അദ്ലജ, ഒരാൾ ശത്രുവിന്റെ ആക്രമണം ഭയക്കുകയാണെങ്കിൽ അദ്ലജ്, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുക, ബുദ്ധിമാനായ ഒരു ശത്രു ഒരു വിഭാഗത്തെ ആക്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം നേരം വെളുക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള സമയം, അല്ലെങ്കിൽ നേരം വെളുക്കുന്ന ആ സമയം. ജനങ്ങൾ, ഒരു നാട്ടിലെ ആളുകൾ വളരെ അശ്രദ്ധമായി നല്ല ഉറക്കിലേക്ക് ആഴത്തിൽ പോയിട്ടുള്ള സമയമാണത്. സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചത് അങ്ങനെ ആ സമയത്താണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരും കിടന്നുറങ്ങുന്ന ആ ഒരു വെളുപ്പിന് സമയത്തടക്കുകയാണ്. ഇതാണ് ഒരു ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യുക. ശത്രു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടാൽ രാത്രിയുടെ ആദ്യയാമത്തിൽ അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ആളുകൾ രാത്രിയുടെ ആദ്യയാമം തന്നെ അദ്ലജ്, അവര് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലായനം ചെയ്യും. ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലായനം ചെയ്യും. അതാണ് അദ്ലജ എന്ന വാക്കിന്റെ അർത്ഥം. രാത്രിയുടെ ആദ്യത്തിൽ തന്നെ യാത്ര പുറപ്പെടും. ഒരു ശത്രു പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടാൽ ഒന്ന് കിടന്നുറങ്ങി എണീറ്റിട്ട് പോകാന്നല്ല, കേട്ടോ ശത്രുവിന്റെ ആക്രമണം ഭയപ്പെടുന്ന നേരത്തെ തന്നെ അതിനുവേണ്ടി പുറപ്പെടും, അല്ലെങ്കിൽ ശത്രുവിനെതിരിൽ നേരത്തെ തന്നെ സന്നാഹമൊരുക്കും. രാത്രിയുടെ തുടക്കത്തിൽ തന്നെയാണ് വമൻ അദ്ലജ് ബലഗൽ മൻസിൽ, അങ്ങനെ നേരത്തെ പുറപ്പെടുന്നവൻ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുകയും ചെയ്യും, ലക്ഷ്യത്തിലെത്തും. ഈ ഉപമ പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ഗാലിയ. നിങ്ങൾ ഭയപ്പെടേണ്ട ശത്രു, ദുനിയാവിൽ നിങ്ങൾ ഭയപ്പെട്ട് രക്ഷപ്പെടേണ്ടത്, ദുനിയാവിലെ ശത്രു, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ശത്രു, ആ ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം, ഇബ്ലീസിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിൽ എത്തണമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വർഗം എന്നുള്ളത് അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സിൽ, അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്ന നിങ്ങൾക്കുള്ള ചരക്ക്, അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന കച്ചവട ചരക്ക്, അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സിൽ, അത് വളരെ വിലയുള്ളതാണ്, വളരെ വിലയുള്ളതാണ്. അല ഇന്ന സിൽ അത്തല്ലാഹിൽ ജന്ന, അള്ളാഹു നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന സിൽഅത്ത് സ്വർഗമാണ്, അത് വളരെ വിലയുള്ളതാണ്. സ്വർഗത്തിലെത്തണമെങ്കിലോ ഈ വില മതിച്ച, നല്ല വില പിടിച്ച ഈ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വില മതിച്ച ഒന്നുകൊണ്ട് മാത്രമേ, വില പിടിച്ച ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ഈമാൻ അത്രത്തോളം വിലയുള്ളതാണ്. സ്വർഗത്തിൽ എത്രത്തോളം വിലയുണ്ടോ, സ്വർഗം ലഭിക്കാനുള്ള നിങ്ങളുടെ, സ്വർഗത്തിന് നിങ്ങൾ കൊടുക്കേണ്ടുന്ന പകരം എന്തുമായിട്ട് പോയാലാണ് സ്വർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടുക? ഈമാനുള്ള, ഇസ്ലാമുള്ള ഒരു നഫ്സല്ലാതെ, ലാ തദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സു മുസ്ലിമ ഔ മുഅ്മിന കമ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള, ഇസ്ലാമുള്ള ഒരു നഫ്സല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കില്ല. സ്വർഗത്തിലേക്കുള്ള ആ വില പിടിച്ച സ്വർഗത്തിന്റെ വിലയാണ് ഈമാൻ. അതുമായിട്ടാണ് നമുക്ക് അള്ളാനെ കണ്ടുമുട്ടേണ്ടത്. അത് അള്ളാഹ് തൗഫീഖ് നൽകുന്നതാണ്. ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടിയാൽ, അതിനുള്ള തൗഫീഖ് ലഭിച്ചാൽ പിന്നെ അത് നഷ്ടപ്പെടുത്തി കളയില്ല. വില അറിയുന്നവൻ നഷ്ടപ്പെടുത്തി കളയില്ല. ഒരു വില പിടിച്ച ഒരു രത്നം അല്ലെങ്കിൽ ഒരു മുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ, എങ്ങനെയാണോ നമ്മൾ അതിനെ സംരക്ഷിക്കുക, അതിനെ നമ്മൾ എങ്ങനെയാണോ കൊണ്ടു നടക്കുക, ശത്രുവിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ, കള്ളന്മാരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ അതിനെ കാത്തുസൂക്ഷിക്കുക, ഈമാൻ അതിനേക്കാൾ കാത്തുസൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഈമാനിന്റെ വില ആർക്കാണ് അറിയുന്നത്? ഈമാനിന്റെ വില ആർക്കറിയാം? ഹൃദയത്തിലേക്കല്ല ഈമാൻ ഇട്ട് കൊടുത്താൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെ സംരക്ഷിക്കണം, പരിപോഷിപ്പിക്കണം. ഈമാനിന്റെ ആ നാമ്പ് അതൊരു വടവൃക്ഷമായി പർവ്വതം കണക്കെ വളർന്ന് വലുതാകുന്നതായി തീരുവോളം, ഉറച്ചതാകുന്നത് വരെ അതിനെ സംരക്ഷിക്കണം, അതിനെ വളർത്തേണ്ടത്. അതാണ് മാലിക് ഇബ്നു ദീനാർ റഹിമഹുള്ള പറഞ്ഞത്, ബിൽ ഉലൂമിൻ നാഫിഅ, ഉപകാരമുള്ള ഇൽമുകൾ കൊണ്ട്. ഉപകാരമുള്ള ഇൽമ് ഖാല അല്ലാഹ് ഖാല റസൂലുഹു ഖാല സ്വഹാബ. എപ്പോഴാണ് അതൊരാൾക്ക് ഉപകരിക്കുക? അയാൾ അതുകൊണ്ട് അമൽ ചെയ്യുമ്പോഴാണ് അയാൾക്കത് ഉപകരിക്കുന്നതാവുക. ഷിഫലാക്കി മറ്റുള്ളവർക്ക് ഉപകരിക്കും, പറഞ്ഞുകൊടുത്തു വേറുള്ളവർക്ക് അതുകൊണ്ട് ഉപകരിച്ചു, സ്വർഗത്തിലെത്തിയേക്കാം, അവരതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഇതൊന്നല്ല, അവൻ അമൽ ചെയ്തോ അവൻ ഉപകരിച്ചു.
അവനവൻ ഉപകരിച്ചു. രണ്ടാമത്തേതാണ് അതിന്റെ ബോണസാണ്, അതിന്റെ സക്കാത്താണ് മറ്റുള്ളവരുടെ കാര്യം. ഇവിടെ ആളുകൾ സക്കാത്ത് എടുക്കാനാണ് ഭയങ്കര വമ്പുന്നത്. അവനവന്റെ വീട് പട്ടിണിയിലാക്കിയിട്ട്. ഇൽമിന്റെ സക്കാത്താണ് തഅലീം, ഇൽമിന്റെ സക്കാത്താണ് പഠിപ്പിച്ചുകൊടുക്കൽ എന്നാണ്. ഇൽമിന്റെ സക്കാത്താണ് പഠിപ്പിച്ചുകൊടുക്കൽ എങ്കിൽ ആദ്യം എന്ത് വേണം? ലാ സക്കാത്ത ഇല്ല അലല്ലാഹി ഗന. സക്കാത്തിന്റെ അസലാണ് എന്ത്? അവനവന്റെ കാര്യത്തിൽ ഗനയില്ലാത്ത, അവനവന്റെ കാര്യം നടന്നു പോകാത്ത ഒരിത്തം സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അവനവന്റെ കാര്യം ധന്യതയിലായിട്ടേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അവനവന്റെ ആവശ്യം കഴിച്ചിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അവനവന്റെ ആവശ്യം നോക്കിക്കഴിഞ്ഞാൽ വീട് പട്ടിണിയിലാ. കുട്ടികളും മക്കളും ഓരൊക്കെ പട്ടിണി കിടന്നിട്ടാണ് എന്ത് നാട്ടുകാരെ നന്നാക്കാനും നാട്ടുകാരെ പഠിപ്പിക്കാനും വേണ്ടി പോകുന്നതെങ്കിൽ അത് സക്കാത്ത് കൊടുക്കലല്ല, അത് അക്രമം കാണിക്കലാണ്, അത് ദഅവത്തല്ല. അവനവൻ ഉപകരിക്കാത്ത ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ കിട്ടിയിട്ട് ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാത്ത ഒരു ആലിം, അവന്റെ സ്ഥാനം ഖിയാമത്തുനാളിൽ വിഗ്രഹാരാധകരെ നരകത്തിലിട്ട് കരിക്കും മുൻപേ ആദ്യം നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന മൂന്നാളുകളിൽ ഒന്ന് ഇൽമ് ലഭിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്യാത്ത ആലിമാണ്. അതുകൊണ്ട് ഇൽമ് നാഫി ആകണമെങ്കിൽ ഒന്ന് അതായിരിക്കണം. എന്താണ് ഇൽമുൻ നാഫി? ഒന്നുകൂടി അക്കാരി ഇബ്നു റജബ് റഹ്മഹുള്ള പറഞ്ഞതിൽ നിന്ന് ഞാൻ വായിക്കാം. എന്താണ് ഇൽമുൻ നാഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇൽമ് ഈ മൂന്ന് തരത്തിലുള്ള ഉലൂമുകളെ വിശദീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇൽമുൻ നാഫി എന്താണ് എന്ന് ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് فالعلم النافع من هذه العلوم كلها ഒരുപാട് തരത്തിലുള്ള ഇൽമ്, ഇൽമിന്റെ പേരിൽ ഒരുപാട് ഇനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് വരുന്ന ഫിത്നകളെ സംബന്ധിച്ചും ഇൽമിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ ഇൽമായിട്ട് എന്തൊക്കെ കരുതുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും കഴിഞ്ഞ മജ്‌ലിസിൽ നമ്മൾ ഉണർത്തി. ജനങ്ങൾ നടത്തുന്ന ജാഹിലിയങ്ങളുടെ തഅ്‌വീല്, അതുപോലെ തന്നെ മുബത്തിലീങ്ങൾ അവർ കൊണ്ടുവരുന്ന ഇൻതിഹാല്, അതുപോലെ തഅ്‌വീലുൽ ജാഹിലീൻ വൻതിഹാൽ മുബത്തിലീൻ, അതുപോലെ തന്നെ തഹരീഫുൽ ഖാലീൻ, ഉലുമിന്റെ ആളുകൾ നടത്തുന്ന തഹരീഫ്, ദീനിൽ അതിര് കടന്നു പോയിട്ടുള്ള ആളുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങളെ മാറ്റിമറിക്കുകയും അക്ഷരങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്ത് ദുർവ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ ഈ ദീനിലില്ലാത്ത പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ദീനിന്റെ അക്കൗണ്ടിലേക്ക് വെച്ചിട്ടുള്ള ഇൽമുൽ കലാം, അതുപോലെ തന്നെ ഫൽസഫ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആറ് ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് നാല് അഞ്ച് ആറ് നൂറ്റാണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറമെ നിന്നുള്ള ഗ്രീക്കുകാരുടെ ഫൽസഫയും ജൂതന്മാരുടേതും ക്രിസ്ത്യാനികളുടേതും ഗ്രീക്കുകാരുടേതും ഒക്കെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്ലാമായിട്ട് ഖുർആനും സുന്നത്തും വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് വഹദത്തുൽ വുജൂദ്, ഇൽമുൽ കലാം, ഇതൊക്കെ ഇസ്ലാം ദീന് പഠിപ്പിക്കപ്പെടുന്ന വലിയ വലിയ പള്ളി ദർസുകളിലും മദ്രസകളിലും അതുപോലെ തന്നെ പിന്നെ കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന വിവരങ്ങളാണ് ദീനായിട്ട്. നിങ്ങൾക്കറിയോ റാസിന്റെ തഫ്സീർ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രസിദ്ധിയാണ് നമ്മുടെ നാട്ടില്. ഈ റാസിന്റെ തഫ്സീർ എന്നൊക്കെ പറഞ്ഞ എന്താ ഈ ജാതി ഇൽമുൽ കലാം കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന, അതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ആ തഫ്സീറിനെ കുറിച്ച് അള്ളാന്റെ കലാം, അള്ളാന്റെ ആയത്തുകൾ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാ? ഇൽമുൽ കലാം കൊണ്ടാണ്, അതിന്റെ നേർ വിപരീതമായ ഒന്നുകൊണ്ടാണ്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ റഹബി ഒക്കെ പറഞ്ഞതുപോലെ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന ഡെഫിനിഷൻ എന്താ, അതിന് കൊടുക്കാവുന്ന തഅരീഫ് എന്താ? ഇൽമുൻ ലാ യൻഫഅ വ ജഹ്ലുൻ ലാ യദുർ. ഇൽമുൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവ്, വ ജഹ്ലുൻ ലാ യദുർ, അതൊരാൾക്ക് അറിയില്ല എന്നുള്ളത് ഒരു ഉപദ്രവം ചെയ്യില്ല. ഒരാളത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരാൾക്ക് അത് അറിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല. അതാണ് ഇൽമുൽ കലാം. ആ ഇൽമുൽ കലാം കുത്തി നിറച്ചിട്ടാണ് റാസിയൊക്കെ തഫ്സീർ എന്നെ എഴുതിയത് റഹ്മഹുള്ള. അതുകൊണ്ടാണ് റാസിന്റെ തഫ്സീറിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പറഞ്ഞത് ഫീഹി കുല്ലു ഷൈ ഇല്ല തഫ്സീർ, അതിലെല്ലാം ഉണ്ട്, തഫ്സീറില്ല. ആ കിതാബ് എന്ന് പറഞ്ഞാൽ അതില് ലോകത്തുള്ള മുഴുവൻ ചർച്ച ഉണ്ട്. ശാസ്ത്രത്തിന്റെ ചർച്ച, ഇൽമുൽ കലാമിന്റെ ചർച്ച, ഗണിതശാസ്ത്രത്തിന്റെ എല്ലാ ജാതി തർക്കവിതർക്കങ്ങളും അതിലുണ്ട്. തഫ്സീറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അള്ളാന്റെ കലാം തഫ്സീർ ചെയ്യുന്ന കിതാബാണ് ഉദ്ദേശിക്കുന്നത്, അതതിലില്ല. ഫീഹി കുല്ലു ഷൈ ഇല്ല തഫ്സീർ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇൽമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ ഇൽമുകളെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം എന്താണ് അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഉപകാരമുള്ള ഇൽമാണ്, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയും കൂടി ചെയ്യുന്നു എന്ന് ദുആ ചെയ്ത ആ ഉപകാരമുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫൽ ഇൽമുൻ നാഫിഉ മിൻ ഹാദിഹിൽ ഉലൂമി കുല്ലിഹ. നേരത്തെ വിവരിക്കപ്പെട്ട ഇൽമിന്റെ ആ കാറ്റഗറികളിൽ ഉലൂമുൻ നാഫിഉ അല്ലെങ്കിൽ ഇൽമുൻ നാഫിഉ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപകാരമുള്ള ഇൽമ്? മബ്തു നുസൂസിൽ കിതാബി വസ്സുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ, അള്ളാഹന്റെ കിതാബ്, റസൂലുള്ളാഹന്റെ സുന്നത്ത്, അതിന്റെ ടെക്സ്റ്റുകൾ വഖ്ത് ചെയ്യുക. എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്? അള്ളാഹുവിന്റെ കലാമ് എങ്ങനെയാണ്, എപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നത്? എപ്രകാരമാണ് റസൂലുള്ളാഹന്റെ ഹദീസ് വന്നിട്ടുള്ളത്? ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ തുറുക്കുകളും അൽഫാലുകളും ജംഅ് ചെയ്യുക, അതിലാണ് അതിന്റെ ഫിഖ്. അപ്പൊ റസൂലുള്ള പറഞ്ഞിട്ടുള്ള വാക്കെന്താണ്, ഏതൊക്കെ റിവായത്തുകളിൽ എന്തൊക്കെ പദങ്ങളിൽ അത് വന്നിട്ടുണ്ട്, അതൊക്കെ ഒരുമിച്ച് ചേർത്താൽ അതിനെ വഖ്ത് ചെയ്യാൻ സാധിക്കും. അതിന്റെ സനദും അതിന്റെ ദിറായത്തും അതിന്റെ ഇസ്നാദും റിവായത്തും അതിന്റെ ദിറായത്തും വഖ്ത് ചെയ്യുക എന്നുള്ളതാണ് ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അങ്ങനെ അള്ളാഹന്റെ കിതാബിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വഖ്ത് ചെയ്യലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വഖ്ത് ചെയ്തു കഴിഞ്ഞാൽ, വഖ്ത് ചെയ്യുക എന്നുള്ളതിൽ അള്ളാഹന്റെ കിതാബാണെങ്കിൽ അതില് ഏഴ് രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്ത റിവായത്തുകളുണ്ട്, ഖിറാഅത്തുകളുണ്ട്. അപ്പൊ അതിൽ വ്യത്യസ്തമായ ഖിറാഅത്തുകളിൽ വന്നിട്ടുള്ള അൽഫാളുകൾ അത് മുഫസ്സിറീങ്ങളൊക്കെ ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരായത്ത് തഫ്സീർ ചെയ്യേണ്ടത് മറ്റുള്ള ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകൾ കൂടി എന്ത്, ഖുർആനിനെ മൊത്തം വെച്ചിട്ട് തഫ്സീർ ചെയ്യണ്ടേ? അതൊരാൾ ജംഅ് ചെയ്ത് പഠിച്ചു. സുന്നത്തിന്റെ കാര്യത്തിൽ അത് മാത്രം പോരാ, സുന്നത്തിന്റെ കാര്യത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി വേണം. എന്ത്? അതിലെ സഖീമും സ്വഹീഹും വേർതിരിക്കണം. സുന്നത്തിന്റെ കാര്യത്തിൽ പിൽക്കാലത്ത് ദുർബലമായ ചിലതൊക്കെ കടന്നുകൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ ആ കടന്നുകൂടിയത് എന്താണ് അത് വേർതിരിച്ചിട്ട് ആദ്യം അത് സ്ഥിരപ്പെട്ടതാണോ സ്വഹീഹാണോ എന്നുള്ളത് ആദ്യം അത് സ്ഥിരപ്പെടുത്തണം. സ്വഹീഹാണോ എന്ന് സ്ഥിരപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വലിയൊരു ഫിത്നയാണ് എന്ത്, ഇവരത്തെ ഖുറാഫികൾ പണ്ട് കൊണ്ടു നടന്നിരുന്ന വലിയ ഫിത്നയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹും ലൈഫും എന്താ, എന്ത് സ്വഹീഹ് എന്ത് ലൈഫ്, എന്ത് മൗദൂഉ്, സ്വഹീഹും ലൈഫും പോട്ടെ, അതൊക്കെ അസലുള്ള ഹദീസാണെന്നൊക്കെ. മൗദൂഉ് തന്നെ ഒരു ചുക്കല്ല. എന്ത് കാര്യത്തിന്? അഖീദ തന്നെ സ്ഥിരപ്പെടുത്തുന്നതിന്. ഞങ്ങൾക്കറിയോ അഷ്അരികളായ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഖുറാഫികൾ എന്ന് പറയുന്നത് അഷ്അരികളാണ്. അഷ്അരികളുടെ അഖീദ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ജൗഹറ, ജൗഹറത്തു തൗഹീദ്. ആ ജൗഹറത്തു തൗഹീദിന് പ്രസിദ്ധമായൊരു ഷെറഹുമുണ്ട് ഇബ്രാഹിമുല്ലഖാനിന്റെ. ഇബ്രാഹിമുല്ലഖാനി ആ ഷെറഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും വാപ്പയും മുഅ്മിനീങ്ങളായിരുന്നു എന്ന് വാദിച്ച് സമർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കാര്യം ഇല്ല, അവർ കുഫ്ഫാറുകളായിട്ടാണ് മരിച്ചു പോയത് എന്നും അവർ നരകത്തിലാണ് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്സായി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബിയോട് പറഞ്ഞു, അബി വഅദാക ഫിന്നാ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. ഇത് സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസിലുള്ളതാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാന്റെ ഉമ്മയുടെ കാര്യത്തിൽ, അതിനാണ് ആയത്തന്നെ അവതരിപ്പിച്ചത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ കബർ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഉമ്മക്ക് വേണ്ടി എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, പക്ഷെ എനിക്ക് അനുവാദം തന്നില്ല. ഉമ്മയുടെ കബർ സന്ദർശിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു, അതിനെനിക്ക് അനുവാദവും തന്നു. എന്തുകൊണ്ടാണ് ഉമ്മ ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവാദം കൊടുക്കാഞ്ഞത്? ഉമ്മ വിശ്വാസിനിയല്ലാത്തത് കൊണ്ടാണ്. ഇത് അമ്പിയാക്കളിൽ ഒരുപാട് അമ്പിയാക്കളുടെ, അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ, നൂഹ് നബിയുടെ മകൻ, ലൂത്ത് നബിയുടെ ഭാര്യ, ഇങ്ങനെ എത്രയോ ആളുകൾ, അത് അള്ള കൊടുക്കുന്നതാണ്, അള്ളയാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അതിന് നബിക്കൊരു തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായി കാര്യം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുറാഫാത്ത്, അവരുടെ ശിർക്കും ബിദഅത്തുകളും സ്ഥാപിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒന്നാണിത്. അതിന് വേണ്ടിയിട്ട് അവരത് വളച്ചു പൊളച്ച് എങ്ങനെങ്കിലും അതിന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ അവസാനം സ്വഹീഹായത് കണ്ടില്ല എന്ന് മാത്രമല്ല, ളഈഫും കൂടിയല്ല, മൗദുആയ ഹദീസിന്റെ പിന്നാലെ പോയി. തെളിവായിട്ട് എടുത്തത് മൗദുആയ ഹദീസാണ്. എന്നിട്ട് ആ കാര്യം സമർത്ഥിക്കാൻ നേരത്തെ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഫഖുദുഹു ബിയഖീൻ, നീ ആ കാര്യം വളരെ തമസ്സക് ബിഹി, അതിനെ നീ ശരിക്കും മുറുകെ പിടിച്ചോ ഈ വിശ്വാസത്തെ. നബിയുടെ ഉമ്മയുടെ വാപ്പയും ഉമ്മയും വാപ്പയും സ്വർഗത്തിലാണെന്നുള്ളത് നീ വളരെ ശക്തമായി മുറുകെ പിടിക്കണം. വലഊ കാനൽ ഹദീസു ബിഹി ളഈഫ, അതിന് വന്നിട്ടുള്ള ഹദീസ് ളഈഫ ആണെങ്കിൽ പോലും ഈ ആളുകൾ തന്നെ ഇതേ കിതാബിന്റെ തന്നെ വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? ഇമാം ബുഖാരിന്റെ സ്വഹീഹിൽ തന്നെ വന്ന പത്തര മാറ്റി ഹദീസ്, പക്ഷെ അത് ഖബർ വാഹിദാണെങ്കിൽ, ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ സ്വഹീഹാണ്, പക്ഷെ എന്തുണ്ട്, അത് മുത്തവാത്തിർ അല്ല. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സനദിന്റെ ഓരോ കണ്ണിയിലും ഒരുപാട് ആളുകൾ ഒന്നിച്ചുണ്ടാകും. ഒരാളല്ല ആ ഹദീസ് നബിയിൽ നിന്ന്, ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ എണ്ണം നിശ്ചിതമല്ല, അത്ര എണ്ണം എല്ലാവരും കൂടി ഒന്നിച്ച് നുണ പറയില്ല, അത്രയും എണ്ണുണ്ടാവും. അത് നബിയിൽ നിന്ന് കേട്ടത് മുതൽ ഇമാം ബുഖാരിന്റെ സ്വഹീഹിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോ ബുഖാരി വരെ വലിയ ഒരു ജംഉ ഉദ്ധരിക്കുമ്പോഴാണ് മുത്തവാത്തറായ ഹദീസ് എന്നറിയാം. അങ്ങനത്തെ മുത്തവാത്തറായ ഹദീസ് കൊണ്ട് മാത്രമേ വിശ്വാസം സ്ഥിരപ്പെടുത്താവൂ. അല്ലാത്ത അതിന്റെ ചോട്ടിലുള്ള ഒരു ഹദീസിന്റെ സനദിൽ പത്താളുകളുണ്ട് അല്ലെങ്കിൽ മൂന്നാളുകളുണ്ട് എല്ലാ ചങ്ങലയിലും, ഹദീസിനൊരു കുഴപ്പമില്ല, അത് വളരെ സ്വഹീഹാണ്, അത് വളരെ സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, സംശയമില്ല. പക്ഷെ അതെന്തിന് പറ്റൂല? ഖബർ വാഹിദായതിനാൽ, മുത്തവാത്തറല്ലാത്തതിനാൽ അഖീദ സ്ഥിരപ്പെടുത്താൻ പറ്റൂല എന്ന് വാദിക്കുന്ന ആളുകളാണ് എന്ത്, അഖീദയുടെ കാര്യത്തിൽ തന്നെ വലഊ കാനൽ ഹദീസു ബിഹി ളഈഫ. അവരുടെ കാര്യം വരുമ്പോ അവരൊരു ഖുറാഫാത്ത് സ്ഥിരപ്പെടുത്താൻ പറയും, വലഊ കാനൽ ഹദീസു ബിഹി ളഈഫ, മുറുകെ പിടിച്ചോ, ശക്തമായി പിടിച്ചോ ഹദീസ് ളഈഫ ആണെങ്കിൽ പോലും. എന്നല്ല, ഹദീസ് മൗദുആണ്, ളഈഫും കൂടിയല്ല, കെട്ടി ഉണ്ടാക്കിയ മൗദുആണ്, സനദില്ലാത്ത മൗദുആയ ഹദീസാണ്. അങ്ങനെ ഇരിക്കെ ഇതാണ് ഇവരുടെ ദീൻ എന്ന് പറഞ്ഞതാണ്, ഇവിടുത്തെ ഖുറാഫികളുടെ ദീൻ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടില് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു ദ്വായിരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നൂറായിരം ഹദീസ് കൊണ്ടുവരും. ആദൻ നബി പോലും മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്, അർശിന്റെ പിന്നെ ചോട്ടിൽ മുഹമ്മദ് നബിന്റെ പേര് എഴുതി വെച്ചിരിക്കണ കണ്ടിട്ടുണ്ട്. എന്നിട്ട് മുഹമ്മദ് നബിനെ വെച്ചിട്ടാണ് ആദൻ നബി തെറ്റിയതവ തവസ്സുലാക്കിയെന്ന് ഹാക്കിമിന് റിവായത്തുണ്ട്. പക്ഷെ എന്താ ഹദീസിന്റെ കഥ? ളഈഫാണ്, നമ്മൾ പറയും ളഈഫാണ്, ചർച്ചല്ല. പിന്നെ ളഈഫായ ഹദീസിന്റെ സ്ഥാനം എന്താ? ളഈഫായ ഹദീസ് പിന്നെ അതിൽ എന്തൊക്കെ ഫിഖ് ഉണ്ട് എന്ന് പഠിപ്പിക്കലില്ല. ളഈഫായ ഹദീസെങ്കിൽ മറ്റൊരു സ്വഹീഹായതുകൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യത്തിന് ഷാഹിദായി കൊണ്ടുവരുന്നത് വേറൊരു കാര്യം. എന്നാൽ അതുപോലും അല്ലാത്ത ഒരു ഷാഹിദുമില്ലാത്ത വെറുതെ ളഈഫായ ഹദീസ് കൊണ്ടുവന്നിട്ട് അതിലുള്ള വിധി അത് ചർച്ച ചെയ്തിട്ട് ജനങ്ങളെ പഠിപ്പിക്കാന്നുള്ള രീതി, അത് ഖുറാഫികളുടേതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കൂ, അപ്പൊ നമ്മൾ സാധാരണ അന്ന് വിവരമുള്ള ആളുകളൊക്കെ മുൻപ് മുതലേ ഇന്ന് വരെ വിവരമുള്ള ആളുകൾ പറയുന്നുണ്ടാ ഹദീസ് ളഈഫാണ്, പിന്നെ ചർച്ചല്ല, ചർച്ച ചെയ്യാറില്ല. കാരണം എന്താ? ഇമാം അൽബാനി റഹ്മഹുള്ള പറയുന്നത് പോലെ, ഹാദൽ മയ്യിത് ലാ യസ്തഹിഖു മിസ്ല ഹാദൽ അസ എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ഈ മയ്യിത്ത്, ഈ അസ എന്താ പറയാ, പിന്നെ മയ്യത്തിനെ ആശ്വസിപ്പിക്കാൻ പോകല്ലോ മയ്യത്തിന്റെ അഖിലുകാരെ, അതിനാണ് പറയാ ഈ ആശ്വാസ വാക്കുകൾ, ഈ മയ്യത്തിന് ഈ ഒരു ആശ്വാസ വാക്ക് കൊടുക്കാൻ അർഹതപ്പെട്ടതല്ല എന്ന് പറയാറുണ്ട്. ഇതുപോലത്തെ അസ അർഹതപ്പെട്ട മയ്യത്തല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും അർഹതപ്പെടാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് ളഈഫായ ഹദീസിന്റെ അവസ്ഥ. ഹാദൽ മയ്യിത് ലാ യസ്തഹിഖു ഹാദൽ അസ എന്ന് പറഞ്ഞാൽ മറ്റിച്ചാതി. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്ന അതിൽ ഉലൂഹിയത്താണ് ആകെ പറഞ്ഞിരുന്നത്. അതിൽ തന്നെയും ചെറിയ ചില മസ്തലകളാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദ്വായിരക്കരുത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, ഇത് പറഞ്ഞ് പൊരുത്തരായിരുന്നു ഇത്രയും കാലം. അതിന് വെള്ളം ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്താണെന്ന് അറിയുന്നത്? ളൈഫായൊരു ഹദീസ്. എന്നിട്ട് അതിമ്മലാണ് ചർച്ച. അതിമ്മെന്നാണ് അക്കീദത്ത് സ്ഥിരപ്പെടുത്തുന്നത്. ഇവര് ഖുറാഫികളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അപ്പൊ അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് ഇതാണ്. ആദ്യം ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ കിതാബ് സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ഒരാളൊര് ഖുർആനിന്റെ ആയത്ത് തന്നെ നിങ്ങൾ നോക്കി, ഖുർആന്റെ ആയത്തുണ്ടെന്ന് ഒരാൾ പറയണത്, ഇങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനില്, അത് എവിടെന്നാ? അത് ഫാത്തിമാന്റെ മുസ്ഹഫിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷിയ കൊണ്ടുവന്നു. അപ്പൊ അയിമ കയറിയിട്ട് ചർച്ച ചെയ്ത് പഠിപ്പിക്കുക അതിന്റെ ഫിഖ്. അയിമന്ന് എന്തൊക്കെ വിശ്വാസം കിട്ടും വിശ്വാസം കിട്ടൂല എന്ന് ചർച്ച ചെയ്യാൻ നിൽക്കുക. ഈ പറഞ്ഞ മുസ്ഹഫ് അത് സ്ഥിരപ്പെട്ടതാണോ? ആദ്യം അതാ നോക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ അതെടുത്തിട്ട് മാറ്റിവെക്കുക. എന്നതുപോലെ വേറെ ചിലർ കൊണ്ടുവന്നു, ഇത് ഖുർആനിന്റെ ആയത്തുകളിൽ ഇന്ന ഖിറാഅത്തനുസരിച്ച് ഇങ്ങനൊരു ലഫ്ദ് വന്നിട്ടുണ്ട്. ആ ഖിറാഅത്ത് നോക്കുക, സനദ് സ്ഥിരപ്പെട്ടാണോ? അല്ല. മഅറൂഫായ ഖിറാഅത്ത് പെട്ടതാണോ? അല്ല. ശവാദുകളിൽ പെട്ടാണ്, ഒഴിവാക്കും. പിന്നെ ആയത്തുമ ചർച്ചയില്ല. എന്നതുപോലെ തന്നെയാണ് ഹദീസിന്റെ വിഷയം. ഹദീസ് ളൈഫാണോ? പിന്നെ അതിമ ചർച്ചല്ല, പിന്നെ അതിമ ചർച്ചല്ല. അതിന്റെ ഫിഖ് വെറും ളൈഫായ ഹദീസ് കൊണ്ട് ഹുജ്ജത്തില്ല, അതിൽ നിന്ന് ഹുജ്ജത്ത് പിടിക്കലില്ല, അതിമ ചർച്ചല്ല. അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് ആയത്തോ ഹദീസോ, അത് നോക്കുമ്പോൾ അത് ളബ്ത് ചെയ്യണം. ഹദീസ് ആണെങ്കിൽ അത് സ്വഹീഹാണോ ളൈഫാണോ, സ്വഹീഹാണോ സഖീമാണോ, ഇത് വേർതിരിക്കണം. ഇതാണ് ഇൽമുൽ നാഫി അന്വേഷിക്കുന്ന ആദ്യത്തെ രൂപം. അത് കഴിഞ്ഞാൽ അവയുടെ മഅന മനസ്സിലാക്കൽ, അവയുടെ അർത്ഥം മനസ്സിലാക്കൽ, ആശയം മനസ്സിലാക്കൽ. എപ്രകാ ഫഹ്മു മഅനിഹ എന്ന് പറഞ്ഞാൽ എവിടുന്ന കിട്ടുക? ഫഹ്മു സ്വഹാബ എന്ന് പറയുന്നത് അതാണ്. ഫഹ്മു മഅനിഹ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വത്തഖയ്യുദു ഫീ ദാലിക്, അതിൽ തഖയ്യുദ് ചെയ്യേണ്ടത് ബിൽ മഅസൂർ അനി സ്വഹാബത്തി വത്താബിഈൻ. ഖുർആനും ഹദീസിന്റെയും നുസൂസുകൾ വ്യാഖ്യാനിക്കാൻ ആ വ്യാഖ്യാനം മനസ്സിലാക്കേണ്ടത് ബിൽ മഅസൂരി അനി സ്വഹാബത്തി വത്താബിഈൻ, സഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും റിവായത്തുകളായി ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ആസാറുകൾ എന്താണോ അത് വെച്ചിട്ടാണ്. അനി സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം ഫീ മആനിൽ ഖുർആനി വൽ ഹദീസ്, ഖുർആനിന്റെയും ഹദീസിന്റെയും മഅനയുടെ കാര്യത്തിൽ ആദ്യ തലമുറക്കാരായ ഉന്നതരായ ഉത്തമരായ ആ തലമുറ അവരെപ്രകാരമാണോ ആയത്തിനെ ഹദീസിനെ മനസ്സിലാക്കിയത് അത് വെച്ചിട്ട്, അതിന്റെ മഹസൂറുകൾ വെച്ചിട്ടാണ്. അവരിൽ നിന്ന് വന്നിരിക്കുന്ന ഹലാൽ ഹറാമുകളുടെ മസായിലുകളിൽ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആസാറുകൾ എന്താണോ അത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വസുഹുദി വറഖായിഖ്, അതുപോലെ തന്നെ ഇനി സുഹുദ് റഖായിഖ്, ജനങ്ങൾക്ക് വയള് പറഞ്ഞു കൊടുക്കാനുള്ളത്, ജനങ്ങൾക്ക് സ്വർഗനരകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്, ദുനിയാവിൽ നിന്നുള്ള വിരക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്, വൽ മഹാരിഫ്, മഹാരിഫുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്, എല്ലാം ആസാറുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. വഗൈരി ദാലിക് വലിജ്തിഹാദു അലാ തംയീസി സ്വഹീഹിഹി മിൻ സഖീമിഹി അവ്വലൻ. എങ്ങനെയാണ് അതിന്റെ ക്രമം? വലിജ്തിഹാദ്, ഇജ്തിഹാദ് ചെയ്യണം. ഒരാൾ ഇൽമുൻ നാഫിഅ പഠിക്കുകയാണെങ്കിൽ അയാൾ പരിശ്രമിക്കേണ്ടത് അലാ തംയീസി സ്വഹീഹിഹി മിൻ സഖീമിഹി അവ്വലൻ, ആസാറുകൾ പരിശോധിക്കുമ്പോൾ അതിൽ സ്വഹീഹുകൾ ഏത്, സ്വഹീഹ് അല്ലാത്തതേത്, അത് വേർതിരിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതിന്റെ മഅന എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കൽ, അതിന് ഇജ്തിഹാദ് ചെയ്യൽ. അങ്ങനെ അള്ളാന്റെ കിതാബ്, റസൂലുള്ളാന്റെ സുന്നത്ത്, സ്വഹാബത്തും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള മഅനയെ സംബന്ധിച്ചുള്ള അതിലുള്ള തഫഹ്ഹും, ആ കാര്യത്തിൽ ആ ആസാറുകളിൽ സ്വഹീഹ് ഏത് ളഈഫ് ഏത് വേർതിരിച്ച് അതിന്റെ മഅനയെ സംബന്ധിച്ച് തഫക്കുഹ് ചെയ്ത് അത് പഠിച്ചു മനസ്സിലാക്കിയാൽ ഫീ ദാലിക കിഫായ, അത് മതി. ഇൽമുൻ നാഫിഉ, അത് മതി. ഇൽമുൻ നാഫിഉ ലിമൻ അഖൽ, ബുദ്ധിയുള്ളവനെ, ബുദ്ധിയുള്ളവൻ. എന്താ അക്കല് എന്ന് പറഞ്ഞാൽ, ബുദ്ധി എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മംഗളിയാനക്ക് എന്താ മറ്റേ ചൊവ്വയിലേക്ക് മംഗളിയാൻ അയക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരെ ബുദ്ധി മാത്രം നമുക്ക് ബുദ്ധിയായിട്ട് തോന്നുന്നു. അതാണ് ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്, അവരാണ് ബുദ്ധിയുള്ളവർ. ഇനി ദീന്റെ കാര്യത്തിൽ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതണ ആരാ, നമുക്കൊന്നും ബുദ്ധിയില്ല, ആർക്കെ ബുദ്ധിയുള്ളൂ, വാഴ പറയണ മുസ്ലിയാക്കന്മാർക്ക് പ്രസംഗിക്കുന്ന പ്രാസംഗന്മാർക്ക് ബുദ്ധിയുള്ളൂ എന്ന്. ബുദ്ധി എന്ന് പറയുന്നത് എന്താ, യഥാർത്ഥത്തിൽ അക്കല് എന്നുള്ളതിന്റെ നിർവചനം തന്നെ ഒരാൾക്ക് ഒരാൾക്ക് സ്വലാഹും ഫസാദുമുള്ളത് വേർതിരിച്ചറിയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വലാഹും ഫസാദും പരലോകത്തിന്റെ കാര്യത്തിലാണ് വേർതിരിച്ചറിയേണ്ടത്. ഇതെനിക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്നതോ ഉപകരിക്കാത്തതോ അത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള, അതാണ് സലീമായ ബുദ്ധി. ആ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ഇൽമുൻ നാഫിയായിട്ട് എന്തു മതി, ഈ പറഞ്ഞത് മതി, ഇതെന്റെ വാക്കല്ല, ഇതെനിക്ക് സുബേർ മോലെ പഠിപ്പിച്ചെന്ന വാക്കല്ല, ഇത് ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുള്ള അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്കാണ്, അദ്ദേഹമാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. നോക്കണം നിങ്ങൾ, ബുദ്ധി ഉണ്ടതിന്റെ കാര്യത്തിൽ ഇത് മതി, ഇൽമുൻ നാഫിയായിട്ട് ഇത് മതി. വശുഖലുൽ ലിമൻ ബിൽ ഇൽമിൻ നാഫി ഉനിയ വസ്തഖൽ, ഉപകാരമുള്ള ഇൽമു കൊണ്ട് അതിൽ വ്യാപൃതനാവുകയും അത് പരിഗണിക്കുകയും അത് പഠിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടോ, അവന് ശുഹലായിട്ട് അവന് പണിയെടുക്കാനായിട്ട് ഇത് തന്നെ ധാരാളം മതി. നമ്മളിന്ന് വർക്ക്ഷോപ്പ്, അതാണ് ശുഹല്, ദീനി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ, ദഅവത്ത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ എടുക്കണ പണി ഇതുമല, ഇതിലെ ശുഹല് അല്ല, അവിടെ ശുഹല് ഖുർആനോട് മാറ്റി വെക്കും, അല്ലെങ്കിൽ ഖുർആൻ കൂടെ വെക്കും. എന്തിന്റെ കൂടെ, മത്തായിന്റെ മർക്കോസിന്റെ പിന്നെ വാൽമീകിന്റെ വ്യാസന്റെ ഒക്കെ കൂടെ എന്തും ഖുർആനും കൂടി വെക്കുക. അത് വേണ്ട, ഇൽമുൻ നാഫി ആണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വശുഖലുൻ ലിമൻ ബിൽ ഇൽമിൻ നാഫിഇ ഉനിയ വസ്തഖൽ, ഇൽമുൻ നാഫി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലാണ് വ്യാപൃതനാകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വ്യാപൃതനാകാൻ മാത്രം ഖുർആനിലും സുന്നത്തിലും സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും താബിഉ താബിഈങ്ങളുടെയും ആസാറുകളിലും ഹലാൽ ഹറാമാണോ, അഖീദയാണോ, സുഹദാണോ, തഖായിഖാണോ, ആരിഫാണോ, എന്താണോ ജനങ്ങൾക്ക് പരലോകത്തേക്ക് ഉപകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാനുള്ളതും പറഞ്ഞു കൊടുക്കാനുള്ളതും അതൊക്കെ അതിലുണ്ട്. ഇത് മതി ഒരാൾക്ക്, ഇത് മതി ഒരാൾക്ക്. ഈ ഇൽമുൻ നാഫിഉ കൊണ്ടാണ് ഈമാനിനെ പരിപോഷിപ്പിക്കേണ്ടത്. ഈമാനാകുന്ന ആ നാമ്പിനെ വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ ഇൽമുൻ നാഫിഉ ആണ്. ഉലൂമുൻ നാഫിഉത്ത് കൊണ്ടും വല്ല അമാലി സ്വാലിഹ, എന്താ സ്വാലിഹത്തായ അമാലികൾ എന്ന കൈതുവറ്റത്, അമലുകൾ സ്വാലിഹത്താകണമെങ്കിൽ രണ്ട് നിബന്ധനകൾ അതിൽ പാലിച്ചേ പറ്റൂ. ഏത് അമലും സാധാരണ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഹ്ലു സുന്നയുടെ അടുക്കൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ഖൽബ് വഇഖ്റാറും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ, യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഇതാണ് ഈമാനിന്റെ പൂർണ്ണരൂപം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നതും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നതും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ജീവിതത്തിൽ അമല് ചെയ്യേണ്ടതും കൂടി കൂടുന്ന ഒരു കാര്യത്തിനാണ് ഈമാൻ എന്ന് പറയുക. ആ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടും ഈമാൻ കുറയും. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഈമാൻ വർദ്ധിക്കുക? അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ അതല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കുള്ള ഈമാൻ. എന്താ അബൂബക്കർ സിദ്ദീഖിന് ആ പ്രത്യേകത കിട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് കുറെ ചെയ്തിട്ടാണോ? സഹാബത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം കൊണ്ട് ചെയ്തിട്ടാണോ? അല്ല, വലാക്കിൻ ബിഷൈഇൻ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഉറച്ച ഈമാനിന്റെ വലുപ്പം, ഈമാനിന്റെ തസ്ദീഖിന്റെ വലുപ്പം, അതുപോലെ തന്നെ അമലുകളിൽ അദ്ദേഹത്തിനുള്ള ഈമാനിന്റെ വലുപ്പം. അതുകൊണ്ടാണ് ആ ഈമാൻ എന്നുള്ളത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഈ ഈമാനിന്റെ വർദ്ധനവും കുറവിനും അനുസരിച്ച് തന്നെയാണ് എന്ത് സ്വർഗത്തിലുള്ള ദർജാത്തുകളും. എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് യസീദു ബിത്വാഅ, താഅത്തുകൾ ചെയ്യുമ്പോൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, മഅസിയത്ത് ചെയ്യുമ്പോൾ, തിക്കാരങ്ങൾ വരുമ്പോൾ ഈമാൻ കുറയും, ഈമാൻ കുറയും. അപ്പൊ ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ സ്വാലിഹത്തായ അമലുകൾ അതിന്റെ ഭാഗമാണ്. സ്വാലിഹത്തായ അമല്, ആ സ്വാലിഹത്ത് എന്നുള്ള കൈദ് അതിലുണ്ട്. എന്തെങ്കിലും അമല് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലേ, അമലല്ലേ ഈമാൻ വർദ്ധിക്കൂലെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അമല് നമുക്ക് തോന്നിയതായാൽ പോരാ, നമ്മുടെ ബുദ്ധിക്കൊക്കുന്നതായാൽ പോരാ, നമുക്ക് നല്ലത് എന്ന് കരുതിയാൽ പോരാ. എന്ത് വേണം? ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്ന്, ഇഖ്ലാസ് ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് അള്ളാഹ് സ്വീകരിക്കും. വേറൊരാൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പകുത്തു കൊടുത്ത് ആരെങ്കിലും കാണാനോ ആരെങ്കിലും കേൾക്കാനോ ആരുടെങ്കിലും പേരും പ്രസിദ്ധി കിട്ടാനോ അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിൽ കൂട്ടിക്കലർത്തിയാലോ അള്ളാഹ് അത് സ്വീകരിക്കൂല. അല്ലെങ്കിൽ അള്ളല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ അത് ശിർക്കുൻ അക്ബറും കൂടിയാണ്. അവന്റെ മൊത്തം അമൽ പൊളിഞ്ഞു പോകും, മൊത്തം ഈമാൻ പൊളിഞ്ഞു പോകും. ഇതൊന്നും അള്ളാഹ് സ്വീകരിക്കുന്ന അമലിൽ പെട്ടെന്നല്ല, നേരെ മറിച്ച് അള്ളാഹിന്റെ വജുഹിന് വേണ്ടി മാത്രം ചെയ്തത് അള്ളാഹ് സ്വീകരിക്കും. രണ്ടാമത്തെ നിബന്ധന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതനുസരിച്ച് മാത്രമായിരിക്കണം മുതാബഅ ലിറസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് സ്വാലിഹത്തായ അമൽ എന്ന് പറയാം. സ്വാലിഹത്തായ അമൽ കൊണ്ടാണ് ഈമാൻ വർദ്ധിക്കുക, ഈമാൻ പരിപോഷിപ്പിക്കപ്പെടുക. അപ്പൊ ഈമാൻ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേണ്ടത് എന്താ? ഒന്ന്, ഈമാന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈമാനിലേക്കുള്ള ഒരു ടേണിങ്, അത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, തിരിയാനുള്ള തൗഫീഖ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കാനും മരണം വരെ അതിൽ തന്നെ മുന്നേറാനും ഈ പറഞ്ഞതുപോലെ അത് പരിപോഷിപ്പിച്ച് പർവ്വതം കണക്കെ വലിയ ഒരു വടവൃക്ഷമാക്കി തീർക്കാൻ ശ്രമിക്കേണ്ടത് പിന്നെ അത് കിട്ടിയിട്ടുള്ളവന്റെ കടമയാണ്. അതിനെന്താ വേണ്ടത്? ഈമാൻ എന്താണെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ആ കിട്ടിയ ഈമാന്റെ വലുപ്പം അറിയണമെങ്കിൽ അതെന്താണെന്ന് ആദ്യം പഠിക്കണം. എന്താണെന്ന് അറിയാത്ത ഒരുത്തന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത എന്തായിരിക്കും അവസ്ഥ? എന്താണെന്ന് അറിയാത്തവന്റെ കയ്യിൽ നല്ല വില പിടിച്ച നല്ല വില പിടിച്ച ഒരു ഊദ്, ദഹനലൂദ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ കൊടുക്കുക, അതറിയാത്തവന്റെ എന്തായിട്ട് മണം എന്ന് പറഞ്ഞ ഒഴിവാക്കും. അതറിയാത്തവൻ എന്തതിന്റെ മണം, ഏതതിന്റെ കോലം അതൊന്നറിയാത്തവനാണെങ്കിൽ എങ്ന്നെയാ അത് വരിക? അതിന്റെ മണം സ്പ്രെഡ് ചെയ്യാതുള്ളൊന്നും അറിയാത്തത്, അല്ലെങ്കിൽ അതിന്റെ കമ്പും കണ്ട് അതിന്റെ ഒരു കമ്പ് എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. വില അത് സാധാരണ പറയും, ഒരു കഴുതന്റെ കഴുത്തിൽ നല്ല വില പിടിച്ച മുത്തും രത്നങ്ങളും ഇട്ടിട്ടൊരു കാര്യമല്ല എന്നതുപോലെ ആദ്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈമാനിന്റെ വിലയാണ്. ഈമാൻ എന്താണെന്ന് അറിയണം, ഈമാൻ എന്താണെന്ന് പഠിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഈമാൻ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഇംറാനുൽ ജവനി റഹിമഹുള്ള പറയുന്നു, ഖാല സമിഅ്തു ജുന്ദുബൻ അൽ ബജലി ഖാൽ ജുന്ദുബുൽ ബജലി റഹിമഹു റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടു, കുന്ന ഫിത്യാനൻ ഹസാവിറ مع نبينا صلى الله عليه وسلم ഞങ്ങൾ നല്ല ഒത്ത യുവാക്കളായിരുന്നു, ഏതാണ്ട് സമപ്രായക്കാരായ കുറച്ച് യുവാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പോയി. فتعلمنا الايمان قبل ان نتعلم القران. റസൂലുള്ളാഹിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം പഠിച്ചത് ഈമാൻ പഠിച്ചു, ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിനു മുൻപ്. ثم تعلمنا القران, ഈമാൻ പഠിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഫസ്ദദ്ന ബിഹി ഈമാന, അപ്പോൾ നമ്മുടെ ഈമാൻ ഖുർആൻ കൊണ്ട് വർദ്ധിച്ചു. വഇന്നകുമുൽ യൗം തഅല്ലമൂനൽ ഖുർആൻ ഖബ്ല ഈമാൻ. ഇന്ന് നിങ്ങളുടെ ഫിത്ന എന്താ? ഇന്ന് നിങ്ങൾ ഖുർആനാണ് പഠിക്കുന്നത് ഈമാൻ പഠിക്കുന്നതിന് മുൻപ്. ഒരാളുടെ അടുക്കലുള്ള ഈമാനിനനുസരിച്ച് ഖുർആൻ പഠിക്കുമ്പോ ആ ഈമാൻ വർദ്ധിക്കും. ഒരാളുടെ അടുക്കലുള്ള നിഫാക്കോ അല്ലെങ്കിൽ ബിദഅത്തോ അല്ലെങ്കിൽ ഖുറാഫാത്തോ അതുകൊണ്ടാ ഖുർആൻ പഠിക്കണമെങ്കിൽ ഖുർആനിൽ അവൻ എന്താ വർദ്ധിക്കുക? അവന്റെ നിഫാക്കും കുഫറും വർദ്ധിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം ഈമാൻ പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഈമാൻ നമ്മൾ പഠിക്കണം, നമ്മുടെ അഖീദ നമ്മൾ പഠിക്കണം, എന്നിട്ട് അത് ഖുർആൻ വെച്ചിട്ട് പഠിക്കണം. അതിലൂടെയാണ് നമ്മുടെ ഈമാൻ ഉറക്കുക. ഈമാൻ പഠിക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ടാണ് ഖുർആൻ പഠിച്ചത്. ഇപ്പൊ നമ്മൾ ആളുകൾ കാണുക, ഖുർആൻ ഹിഫ്ളാക്കുന്നവര്, ഖുർആൻ ലേണിംഗ് ക്ലാസ് അങ്ങനത്തെ കുറെയൊക്കെ കാണാം. അഖീദ ചോദിച്ചാലോ, വിശ്വാസ കാര്യങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് ഈ കാര്യം കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാ ഫി മജ്ലിസിൽ ആഖർ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാ ഇങ്ങനെ ഇത് സ്ഥിരമായി പോകാൻ അള്ളാഹു സുബ്ഹാന വതാല ഇത് സ്ഥിരമായിട്ട് നമുക്കിതിന് സൗകര്യമൊരുക്കി തന്നാൽ ബിഇദ്നില്ല കിതാബ് വെച്ചിട്ട് കൃത്യമായിട്ട് അതിന്റെ ഘട്ടങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് വെച്ചിട്ട് പോകും ഇൻഷാ അല്ലാ. അപ്പൊ ആദ്യം ഈമാൻ പഠിച്ചു. ആ ഈമാൻ ഇൽമാണ് ഈമാനാകുന്നത്. അതൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്. അങ്ങനെ അവരുടെ ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈമാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈമാൻ പഠിക്കണം, എന്നിട്ട് ഖുർആൻ പഠിക്കണം. ആ ഈമാൻ ആ ഖുർആൻ ഖുർആനിന്റെ ആയത്തുകൾ ഈമാനിനെ തസ്ദീഖ് ചെയ്യുന്നതായിരിക്കും. ഈമാനിന്റെ മസായിലുകൾ നമ്മൾ പഠിക്കണം. സഹാബത്ത് പഠിച്ചതുപോലെയാണ് ദീൻ പഠിക്കേണ്ടത്. സഹാബത്ത് പഠിച്ച ദീനിന്റെ അവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് ഇൽമിനെ സമീപിച്ചത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. فأكتفهنا بهذا القدر وأسأل الله العظيم رب العرش العظيم أن يتولانا وإياكم في الدنيا والآخرة وأن يجعلنا جميعا من الهداة المهتدين غير ضالين ولا مضلين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.